ചേർന്നുള്ള ഒരു വേറെ തന്നെ വൃത്തിയാണ്.
ഹലോ,
അച്ഛനൊരു ഇൻട്രഡക്ടറി ഒരു പ്രേയർ ഒന്നും നടത്തിക്കാട്ടെ.
ഓക്കെ, പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ, ആമേൻ. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനെ ഓർമ്മ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവേ ഈ ടെലി കോൺഫറൻസിലൂടെ ദൈവ വചനവും സഭയുടെ സത്യവിശ്വാസവും പഠിക്കുന്ന എന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ബലഹീനനും ഏഴയുമായിരിക്കുന്ന അടിയനെ ദൈവം ഭാഗ്യർപ്പിക്കുന്നു. ദൈവം നൽകുന്ന അറിവുകൾ കർത്താവെ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം വായിക്കൊരു കാവൽക്കാരനെ അതിരങ്ങൾക്ക് സൂക്ഷിക്കുകാരനെ നിയമിച്ച് കർത്താവിന്റെ ജനത്തിന് ആവശ്യമുള്ളവ പകർന്നു നൽകുവാൻ തക്കവണ്ണം ബലപ്പെടുത്തണമേ. ദൈവകരണം ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണമേ. വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തകരെയും ദൈവകരങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് ടെലികോൺഫറൻസിൽ സംബന്ധിക്കുന്ന ഏവരെയും ദൈവസന്നിധി കാത്തിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായിരിക്കുന്ന നൽവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുകയും യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഓരോ നിമിഷവും നിന്നിലുള്ള ഭക്തിയിൽ ദൈവിക ജ്ഞാനത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്ക് നിന്റെ ഏകജാതനും മരിച്ചു പ്രോത്സാഹിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. ഏഴാം അധ്യായത്തിന്റെ 10 വരെയുള്ള വാക്യങ്ങൾ പൊതുവായിട്ട് നമ്മൾ പറഞ്ഞു എങ്കിലും 2-3 വാക്യങ്ങൾ മാത്രമേ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്റ്റഡി നടത്തിയുള്ളൂ. അതുകൊണ്ട് 4 മുതലുള്ള വാക്യങ്ങൾ ഇപ്പോഴ് വായിക്കുകയും നമ്മളതിനെ പറ്റി പഠിക്കുകയും ചെയ്യാം. കർത്താവിൽ അതിനു വേണ്ടി ശരണപ്പെടാം. ദയവായിട്ട് എബ്രായ ലേഖനം 7-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട്
ഇവൻ എത്ര മഹാനെന്ന് നോക്കുകയും ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവനെ കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ 10 കൊടുത്തുവല്ലോ. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കടുപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നതും. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാർത്തത്വങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുവിരിക്കുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നുവെന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ ദശാംശം വാങ്ങുന്നു. ദേവിയും അബ്രഹാമും മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്നും ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കിസേദെക്കെതിരേറ്റപ്പോൾ ലേവി അവന്റെ കടുപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. പുരോഹിതത്വം സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴിലുള്ള ജനം ന്യായപ്രമാണം പ്രാപിച്ചത് അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം മറ്റൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ? അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിന്റെ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കിസേദെക്കിന്റെ സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. ഈ നീ മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ അംഗീകരിച്ചിരിക്കുന്നു. മുൻപത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള വേറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. അവർ ആണകൂടാതെ പുരോഹിതന്മാരായി തീർന്നു. ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന കർത്താവ് സത്യം ചെയ്തു അനുദിക്കുകയുമില്ല എന്ന് തന്നോട് അറിഞ്ഞു ചെയ്തവൻ ഇത്തെ ആണയോടുകൂടെ തന്നെ. ആണ കൂടാതെയല്ല എന്നതിനൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. മരണനിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരികൊണ്ട് പുരോഹിതന്മാരായിത്തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാവുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറുവിട്ട് സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതനെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്ക് പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു.
ത്രിയേക ദൈവത്തിന്റെ സന്നിധിനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും നമുക്ക് ദൈവകൃപയാൽ ഇന്ന് എബ്രായ ലേഖനം പഠിക്കുവാൻ തക്കവണ്ണം ദൈവമുദ്രയാക്കുന്നതിനോടൊപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എബ്രായ ലേഖനം 7-ാം അധ്യായമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം ഇപ്പോൾ എന്ന് ഞാൻ പറഞ്ഞാൽ ഈ ലേഖനം എഴുതുന്ന പശ്ചാത്തലത്തിൽ യഹൂദന്മാരുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ എബ്രായ ലേഖനകർത്താവ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ആ സമയത്ത് അവര് അനുവർത്തിച്ചിരുന്ന ലേവിയ പൗരോഹിത്യം, അതായത് ആടിനെയും കാളയെയും ഒക്കെ ബലിയർപ്പിക്കുന്ന, രക്തമൊഴുക്കുന്ന ആ പൗരോഹിത്യം, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് എഴുതുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു വരുന്നവരായതുകൊണ്ട് കൃത്യമായിട്ട് നമ്മളുടെ മനസ്സിലുണ്ട്. ഒരു വശത്ത് യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീർന്നവർ, അപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ ഇനിയും കുഞ്ഞാടിനെ ബലി അർപ്പിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ക്രിസ്തു തന്നെ യേശുദ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തിയതുപോലെ സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്ക് വിമോചകനായിട്ട് യേശു ക്രിസ്തു അർപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിൽ എല്ലാ പൗരോഹിത്യവും പൂർണമായി എന്ന് പഠിപ്പിക്കുവാനുള്ള വലിയൊരു താല്പര്യം ഈ എബ്രായ ലേഖനകർത്താവിന്റെ മനസ്സിൽ കിടപ്പുണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു വശത്ത് കാളകളെയും ആടുകളെയും മാടുകളെയും ഒക്കെ ഇപ്പോഴും ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അത് യഹൂദന്മാര്. എന്നാൽ മറുവശത്ത് ഇവിടെ യേശു ക്രിസ്തു സർവ്വലോകത്തിന്റെയും പാപപരിഹാരത്തിന് വേണ്ടി ദൈവത്താൽ നിയമിക്കപ്പെട്ട ആണയുടെ വചനത്താൽ തികഞ്ഞവനായി തീർന്ന നിത്യ പുരോഹിതനായിട്ട് തീർന്നുകൊണ്ട് ഇനി യാതൊരു ബലിയും അർപ്പിക്കപ്പെടേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിൽ എല്ലാം പൂർണമായി. അവൻ തന്നെ കുഞ്ഞാടും ബലിവസ്തുവും പുരോഹിതനും ഒക്കെ ആയി തീർന്നുകൊണ്ട്, യാഗപീഠവും ഒക്കെ ആയി തീർന്നുകൊണ്ട് അവൻ തന്നെ ബലി അർപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത പറയുവാൻ ഈ ഭാഗം എബ്രായ ലേഖനകർത്താവ് ഉപയോഗിക്കുകയാണ്. നമ്മൾ ഈ എബ്രായ ലേഖനം പഠിച്ചപ്പോൾ ആദ്യം മുതലേ നമ്മൾ ശ്രദ്ധിച്ചു ഈ സുപ്രീമസി ഓഫ് ജീസസ് എപ്പോഴും യേശു ക്രിസ്തുവിൻ മറ്റുള്ളവരിൽ നിന്ന്, എല്ലാവരിൽ നിന്നും, അതായത് ദൂതന്മാരിൽ നിന്നും, ദൂതന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം മനുഷ്യന് കൊടുത്തെങ്കിൽ ആ മനുഷ്യരെക്കാൾ എല്ലാവരെക്കാളും ഇനി മോശ വലിയ പ്രവാചകനായിട്ട് നിൽക്കുന്നുവെങ്കിൽ ആ മോശയെക്കാളും, ഇനി ലേവിയ പൗരോഹിത്യം നിൽക്കുന്നുവെങ്കിൽ ആ ലേവിയേക്കാളും, അതിനേക്കാൾ ഉപരി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിനേക്കാൾ ശ്രേഷ്ഠമായ നിത്യപൗരോഹിത്യമാണ് മൽക്കീസദേക്കിന്റേത്. ആ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തു നിത്യപുരോഹിതനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും പഴയ കുഞ്ഞാടിന്റെ ബലികളിലേക്കൊക്കെ പോകാതെ, രക്തഭംഗിതമായ ബലികളിലേക്ക് പോകാതെ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തോട് ചേർന്ന് വാ എന്ന് പറയാനുള്ള വലിയൊരു വ്യഗ്രതയാണ് എബ്രായ ലേഖനകർത്താവിയുടെ കാണിക്കുന്നത്. അതിനുവേണ്ടിയാണ് വളരെ വിശാലമായി എന്താണ് ഇത്രയും നാളുണ്ടായിരുന്ന പൗരോഹിത്യത്തിന്റെ പ്രാധാന്യം എന്നും അതെങ്ങനെ യേശു ക്രിസ്തുവിൽ പൂർണമായി എന്നും പറയുവാൻ തക്കവണ്ണമുള്ള എബ്രായ ലേഖനകർത്താവിന്റെ ശ്രമമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിനുവേണ്ടി മൽക്കീസദേക്കിനെയാണ് ഇപ്പോൾ എടുത്ത് മുന്നിൽ നിർത്തി എബ്രായ ലേഖനകർത്താവ് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. നോക്കൂ, എത്ര മനോഹരമായിട്ട് ഓരോ അധ്യായങ്ങളും വളരെ കൃത്യമായിട്ട് എത്ര ഭംഗിയായിട്ട് ഈ എബ്രായ ലേഖനകർത്താവ് ശ്രമിക്കുന്നു തന്റെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് സംവദിപ്പിക്കുവാൻ തക്കവണ്ണം എന്നുള്ള മഹാത്മ്യം കൂടി നമ്മളിവിടെ ഒന്ന് കാണുന്നത് നല്ലതാണ്. എന്നിട്ട് മൽക്കീസദേക്കിനെ പറ്റി കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് മൽക്കോ സാദിക്കോ എന്നൊക്കെ വെച്ചാല് എന്തൊക്കെ അർത്ഥം അതിനുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോ ഈ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നതായ കാര്യം, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. മൽക്കീസദേക്കിന്റെ കാര്യം പറയുകയാണ്. തൊട്ടു മുൻപേ നമ്മൾ വായിച്ചായിരുന്നു അവന് സമാധാനത്തിന്റെ രാജാവെന്നാണ് അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവ അവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അതായത് തിരുവചനത്തിൽ നിന്ന്, തിരുവെഴുത്തുകളിൽ നിന്ന്, സ്ക്രിപ്റ്ററിൽ നിന്ന് അവന്റെ മാതാപിതാക്കളെ പറ്റിയോ അല്ലെങ്കിൽ വംശാവലിയെ പറ്റിയോ പിന്നീട് അങ്ങോട്ട് പോയി എന്നുള്ള കാര്യമോ ഒന്നും കാണാത്തത് കൊണ്ട്, എന്നാൽ അബ്രഹാം അദ്ദേഹത്തിന് ദശാംശം കൊടുത്തത് കൊണ്ടും അങ്ങനെ ഒരു പ്രധാന പുരോഹിതനായിട്ട് നിൽക്കുന്നത് കൊണ്ടും ലേവ്യ പൗരോഹിത്യത്തിൽ നിന്ന് മാറി അകന്ന് നിൽക്കുന്ന അപ്പവും വീഞ്ഞും മാത്രം ദൈവസന്നിധിയിൽ നിവേദിക്കുന്ന ഒരു പുരോഹിതനായി നിർത്തിക്കൊണ്ട് ഈ എബ്രായ ലേഖനകർത്താവ് മൽക്കീസേദെക്കിന്റെ മഹാത്മ്യത്തെ ഇവിടെ കാണിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് പറയുന്നത്, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കി. ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ പത്തിലൊന്ന് കൊടുത്തുവല്ലോ. അതിന്റെ വിശദാംശമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശവും വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കടിപ്രദേശത്തിൽ നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. നിങ്ങൾ ഈ വിഷയം പഠിക്കുമ്പോൾ ഈ ലേവി പുത്രന്മാര്, ലേവ്യ പൗരോഹിത്യ അല്ലെങ്കിൽ ലേവ്യ ഗോത്രത്തെ പറ്റി പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ മലയാളം ബൈബിളില് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളോ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇതിന്റെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ഇതിന്റെ പാലസ്തീന്റെ ഭൂപടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ രണ്ടാമത്തെ പടമാണ് പാലസ്തീന്റെ ഭൂപടം, ഏറ്റവും അവസാനത്തെ വെളിപാട് പുസ്തകം കഴിഞ്ഞിട്ടുള്ള ആ പേജില് അതിന്റെ ഒരു ഭൂപടങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അന്നത്തെ കാലത്തെ. അതിനകത്ത് നിങ്ങൾ രണ്ടാമത്തെ ഭൂപടത്തിൽ നോക്കിയാൽ അതിന്റെ ഹെഡിങ് ഇങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങളെ കാണിക്കുന്ന പാലസ്തീന്റെ ഭൂപടം എന്ന, അതായത് പഴയ നിയമകാലത്തുള്ള ഇസ്രായേൽ ഗോത്രങ്ങളെ ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് ഈ യാക്കോബിന്റെ മക്കളായിരിക്കുന്ന 12 പേരെ പറ്റി എഴുതിയിരിക്കുന്നത്, അതാണല്ലോ ഇസ്രായേൽ ഗോത്രങ്ങൾ. ആ ഗോത്രങ്ങളെ പറ്റി എഴുതിയേക്കുന്ന എന്നൊക്കെയാണ് അവിടെ നിന്ന് നോക്കിക്ക്. അതിനകത്ത് എഴുതിയേക്കുന്നത് 1 രൂബേൻ, 2 ശിമയോൻ, 3 യഹൂദ, 4 സെബൂലൂൻ, 5 ഇസാഖാർ, 6 ദാൻ, 7 ഗാദ്, 8 ആഷേർ, 9 നഫ്താലി, 10 എഫ്രയീം, 11 മനശ്ശെ, 12 ബെന്യാമീൻ. എഫ്രയീം മനശ്ശെ, സത്യത്തില് ഈ എഫ്രയീം മനശ്ശെയും ആരാണ്? ഈ എഫ്രയീമും മനശ്ശെയും ജോസഫിന്റെ മക്കളാണ്, ജോസഫിന്റെ മക്കളാണ്. അതായത് ഈ പാലസ്തീന്റെ ഭൂമിക മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് യോശുവയുടെ നേതൃത്വത്തില് ഇസ്രായേൽ മക്കൾ കനാനിൽ വന്ന് പാർത്തപ്പോൾ ഇവർക്ക് ഈ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് കൊടുത്തു, 12 ഗോത്രങ്ങൾക്കായിട്ട് വേർതിരിച്ചു കൊടുത്തു. അങ്ങനെ അവർക്ക് ഭൂമി അളന്ന് തിരിച്ചു കൊടുത്തപ്പം സത്യത്തിൽ യാക്കോബിന്റെ മക്കളായിരിക്കുന്ന രണ്ടു പേരുടെ പേര് അവിടുന്ന് മിസ് ചെയ്തിട്ടുണ്ട്. അതായത് ജോസഫിന്റെ പേരും ലേവിയുടെ പേരും. ഈ ലേവി ജോസഫിന് പകരം ഇവിടെ എഫ്രയീമും 10-11 എഫ്രയീമും മനശ്ശെയും ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജോസഫിന്റെ രണ്ടു മക്കൾക്ക് ജോസഫിന് രണ്ടു വീതം കിട്ടി എന്നർത്ഥം. ജോസഫിന്റെ മക്കൾക്കായിട്ട് രണ്ടു വീതം കിട്ടി. ഇങ്ങനെ സ്ഥലം ഇങ്ങനെ വീതം വെച്ചപ്പോഴ് രണ്ടു വീതം കിട്ടി, എഫ്രയീമിനും മനശ്ശെയ്ക്ക് ഓരോ വീതം കിട്ടി. എന്നാൽ ലേവി അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു, ലേവിക്ക് അവിടെ ഭൂമിയൊന്നും കൊടുക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാല് ലേവിയരെ പുരോഹിതരായിട്ട് വിളിച്ച് വേർതിരിച്ചത് കൊണ്ട് മറ്റുള്ളവരെല്ലാം അവർക്ക് ദശാംശം കൊടുക്കണമായിരുന്നു, അല്ലാതെ തേങ്ങായും കപ്പയും കാച്ചിലും മാങ്ങായും ഒന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. ചക്കയുടെയൊക്കെ വിളവെടുക്കുന്നത് മറ്റുള്ളവരാ. ഈ ലേവിക്ക് ഭൂമിയിൽ നിന്ന് അങ്ങനെ കൃഷി ചെയ്ത് അവരനുഭവിക്കാനായിട്ടല്ല ദൈവം നിശ്ചയിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ പറ്റി ഇതിന്റെ മാപ്പൊക്കെ കാണിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളത് ദിവസത്തിൽ നോക്കി മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഈ റെക്കോർഡിംഗ് ഒരു പ്രാവശ്യം കൂടെ കേട്ടിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോ ബാക്കി 12 മക്കളിൽ ലേവിയെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ഒന്നും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ, അല്ലെ സ്ഥലം കപ്പയും കാച്ചിലും വിടാൻ സ്ഥലം ലേവിക്ക് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. ലേവിക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ദശാംശം വാങ്ങി ലേവി അനുഭവിച്ചു കൊള്ളണം. അപ്പൊ പുരോഹിതനായി തന്റെ സഹോദരങ്ങളുടെ ഇടയിൽ ദൈവികമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് കൊണ്ട് ലേവി ദശാംശത്തിന് അർഹനാണ് എന്നുള്ളത് ലേവ്യ പുസ്തകം 27 അധ്യായം 30 വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം 14 അധ്യായം 24 വാക്യത്തിലൊക്കെ ഈ ദശാംശം ദൈവാലയത്തിലേക്ക് കൊണ്ടുവരണം 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 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർക്കാണ് ദശാംശം എന്നാണ്. അത് വളരെ കൃത്യമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് സ്ഥലമൊന്നും കൊടുക്കാഞ്ഞത്. 5-6 ഏക്കർ സ്ഥലമല്ലേ കൊടുത്ത, അല്ലെങ്കിൽ 10-100 ഏക്കർ സ്ഥലം അന്ന് കൊടുത്താൽ മതിയായിരുന്നു. അത് ചെയ്തില്ല. അതിന്റെ കാരണം പുരോഹിത ശുശ്രൂഷ നടത്തി ദശാംശം സ്വീകരിക്കണമെന്ന. ഇനിയും നമുക്ക് ഈ 5-ാം വാക്യം ഒന്നുകൂടെ പഠിച്ചു നോക്കാം. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കൃത്യമായിട്ട്. അത് അബ്രഹാമിന്റെ കടിപ്രദേശത്തിൽ നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. നോക്കൂ, ഇവിടെ അബ്രഹാമിനെയും ഈ ലേവിയെയും കൂടി ഒന്ന് തുലനം ചെയ്യുക. എന്തിനാ? മൽക്കീസദേക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതായത് അന്ന് അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. സത്യത്തിൽ അതിന്റെ കൽപ്പനയൊക്കെ ലഭിക്കുന്നത് പിന്നീട്, അബ്രഹാമിന് ശേഷം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിന്റെ മക്കളായ ലേവിയെയും കൂടി തമ്പുരാൻ തെരഞ്ഞെടുത്തതിന് ശേഷമാണ്. അത് എങ്ങനെയാ തെരഞ്ഞെടുത്തതെന്നൊക്കെ ഇന്ന് വിശദമായിട്ട് ഞാനൊന്ന് പറയാം. അപ്പോൾ ആ ദശാംശം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 6-ാം വാക്യത്തിൽ, എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങി വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചും ഇരിക്കുന്നു. അപ്പം മൽക്കീസദേക്കിന്റെ പ്രാധാന്യമല്ല. പിന്നീട് ആ ദശാംശത്തെ പറ്റിയുള്ള കൽപ്പനയൊക്കെ വന്നതെങ്കിൽ പോലും അതിനും മുൻപേ ഇവരുടെ വലിയ വല്യപ്പനായ അബ്രഹാമിന്റെ കയ്യിൽ നിന്ന് മൽക്കീസദേക്ക് ദശാംശം വാങ്ങി. അല്ലെങ്കിൽ മൽക്കീസദേക്കിനെ അബ്രഹാം അത്രമാത്രം ശ്രേഷ്ഠനായിട്ട് കണ്ടു. അപ്പൊ മൽക്കീസദേക്കിന്റെ ആ വലിയ ഔന്നത്യം, ലേവിയ പൗരോഹിത്യത്തിൽ നിന്നൊക്കെ ഉയർന്ന് മൽക്കീസദേക്കിന്റെ ഔന്നത്യം അത്രമാത്രം ഉണ്ടെന്ന് പറയാനുള്ള ശ്രമമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ അവരുടെ 6-ാം വാക്യത്തിൽ, എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചും ഇരിക്കുന്നു. നോക്കൂ, അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തത് ഈ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ തന്നെ മൽക്കീസദേക്ക് അനുഗ്രഹിച്ചു. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ അബ്രഹാം എത്ര ശ്രേഷ്ഠനാണ്! പക്ഷെ എബ്രായ ലേഖനകർത്താവ് പറയുക, ആ അബ്രഹാമിനേക്കാളും ശ്രേഷ്ഠനാണ് മൽക്കീസദേക്ക്. അതിന്റെ ഉദാഹരണം പറയുന്നത്, കാരണം അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു എന്നുള്ളതാ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ വിശദമാക്കുന്നുണ്ട് ആ കാര്യം. 7-ാം വാക്യം, ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കമേതും ഇല്ലല്ലോ. അപ്പൊ ഉയർന്നിരിക്കുന്ന ആളാണ്, ആത്മീയമായി ഉയർന്നവനാണ് താണവനെ അനുഗ്രഹിക്കുന്നത്. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മള് ഇപ്പോഴാണേലും വിവാഹത്തിന്റെ കുദാശിക്ക് വേണ്ടിയൊക്കെ ഇറങ്ങുമ്പോൾ നമ്മള് ഗുരുദക്ഷിണെ കൊടുക്കാറുണ്ട്, ദക്ഷിണ കൊടുക്കാറുണ്ട്. ചില തെക്കോട്ടൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും നമ്മൾ ദക്ഷിണ കൊടുക്കും. കുറച്ച് കോട്ടയം മുതൽ ഇങ്ങോട്ട് വടക്കോട്ടുള്ള ഭാഗത്തേക്ക് ഗുരുവിന് മാത്രം ദക്ഷിണ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, അനുഗ്രഹം മേടിക്കുന്ന, അല്ലെ, മാതാപിതാക്കളുടെ നിന്ന് അനുഗ്രഹം മേടിക്കുന്ന. അതിന്റെ കാര്യം നമുക്കറിയാം, ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് കവിണ്ണ് വീണ്, കാലിലേക്ക് വീണ് അനുഗ്രഹം സ്വീകരിക്കുകയാണ്. കാരണം അങ്ങ് എന്നെ പഠിപ്പിച്ച് അജ്ഞത നീക്കിയ, അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കന്മാരാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം. വല്യപ്പിച്ച വല്യമ്മച്ചി, നിങ്ങൾക്ക് എന്റെ അത്ര വിദ്യാഭ്യാസം, ഞാൻ ഡോക്ടറാണ്, നിങ്ങൾ 4-ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല, പക്ഷെ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് കവിണ്ണ് വീഴുന്ന എന്തുകൊണ്ടാ? ആ സ്ഥാനത്തിലുള്ള ഒരു വലിപ്പവും അതിന്റെ മഹിമയുമാണ് അല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കമേതുമില്ലല്ലോ. 8-ാം വാക്യത്തിൽ പറയുക, അപ്പൊ ആരാരെ അനുഗ്രഹിച്ചു? മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചതുകൊണ്ട് അബ്രഹാമിനേക്കാളും ശ്രേഷ്ഠനാണ് മൽക്കീസദേക്ക് എന്ന് പറയാനാണ് എബ്രായ ലേഖനകർത്താവിന്റെ താല്പര്യം. 8-ാം വാക്യം, ഇവിടെ മരിക്കുന്ന മനുഷ്യൻ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ലേവിയ പൗരോഹിത്യത്തിൽ എല്ലാവരും മരിച്ചു 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 പോകും, അവരെ ദശാംശം വാങ്ങുന്നു. എന്നാൽ അവിടെ, എവിടെ? അബ്രഹാമിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ജീവിക്കുന്നു എന്ന സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ആ നിത്യമായ പൗരോഹിത്യമാണ് മൽക്കീസദേക്കിന്റെ. എവിടുന്ന് വന്നു, എങ്ങോട്ട് പോയി എന്നൊന്നും ആർക്കും അറിയാൻ മേല. അത് കാരണം ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡാണ് മൽക്കീസദേക്കിന്റേത് എന്നൊരു ചിന്താഗതി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനെ എടുത്ത് ഇവിടെ ഇതിനോട് ചേർത്ത് സാമ്യപ്പെടുത്തുകയാണ് എബ്രായ ലേഖനകർത്താവ്. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. എന്നിട്ട് അദ്ദേഹം കുറച്ചുകൂടെ ആഴമായ അർത്ഥത്തിലേക്ക് പോവുക. എന്താ പറയുന്നേ? ദശാംശം വാങ്ങുന്ന ലേവി അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തു എന്നൊരു വിധത്തിൽ പറയാം. എങ്ങനെയാ പറയുന്നേ? അവന്റെ പിതാവിനെ മൽക്കീസദേക്കെതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അബ്രഹാം അന്ന് മകനെയൊക്കെ ജനിപ്പിക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ. ഇസഹാക്ക്, പിന്നീടാണ് യാക്കോബ്. യാക്കോബിൽ നിന്നാണ് ലേവി ഉണ്ടാകുന്നത്. അപ്പോ ആ ലേവിയോടാണ് ദശാംശം വാങ്ങാൻ പറഞ്ഞത്. പക്ഷേ ആ ലേവി അന്ന് യാക്കോബിന്റെ പിന്നിലേക്ക് നമ്മൾ ചിന്തിച്ച ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് ഇസഹാക്ക് അബ്രഹാമിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജനനം ഇതുവരെ ജനനം നടന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ അല്ല എന്റെ കാര്യം തന്നെ എടുക്കുക, എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നു അല്ലെങ്കിൽ എനിക്കൊരു മകനുണ്ട്, അവന്റെ കൊച്ചുമക്കൾ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ എനിക്കിന്നുണ്ടായ ഒരു സംഭവത്തെ പറ്റി പറഞ്ഞിട്ട് പറയുക, ആ കൊച്ചുമകൻ അന്ന് പി സി ജോർജ് അച്ഛന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു എന്നർത്ഥം. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഫിസിക്കലായിട്ട് മറ്റൊരു രൂപത്തിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. അത്ര ആഴമായിട്ട് പറയുകയാണ്. എന്തായി പറയുന്നതിന്റെ അർത്ഥം? ലേവിയ പൗരോഹിത്യത്തെക്കാളും ശ്രേഷ്ഠമാണ് മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് എബ്രായ ലേഖനകർത്താവ് ഇവിടെ ശ്രമിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എബ്രഹാം ഗേവ് ടൈറ്റ് ടു മൽക്കീസദേക്ക്. അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. അത് നമ്മൾ ദശാംശത്തെ കുറിച്ചുള്ള നിയമങ്ങൾ, വിശദമായ നിയമങ്ങൾ കാണുന്ന സംഖ്യാപുസ്തകം 18:20-21 വാക്യത്തിൽ നമ്മൾ കാണുന്നു. ലേവികർക്ക് വാഗ്ദത്ത നാടിന്റെ ഓഹരിയൊന്നും നൽകിയില്ല. എന്നാൽ അവരുടെ ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായിട്ട് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ദശാംശം അവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. അത് നിയമത്തിന് അധിഷ്ഠിതമാണ്. എന്നാൽ മൽക്കീസദേക്ക് ദശാംശം സ്വീകരിച്ചത് കേവലം ഒരു ന്യായപ്രമാണത്തിന്റെയോ നിയമത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല, സ്വന്തം സഹോദരങ്ങളിൽ നിന്നോ ആയിരുന്നില്ല. തന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വം, ഔന്നത്യം, അതുകൊണ്ടാണ് മൽക്കീസദേക്കിന് ദശാംശം അബ്രഹാം കൊടുത്തത്. അബ്രഹാം ദശാംശം നൽകിയപ്പോഴ് ലേവിയർ നൽകിയതിന് തുല്യമാണ്. കാരണം അബ്രഹാമിന്റെ മൂന്നാം തലമുറയിൽപ്പെട്ടവനാണ് ലേവി. അതുകൊണ്ട് ഇന്ന് പൗരോഹിത്യത്തിൽ ഇരിക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ് മൽക്കീസദേക്ക്. കാരണം ഇന്ന് പൗരോഹിത്യത്തിൽ ഇരിക്കുന്നവൻ പോലും അബ്രഹാമിലൂടി പിന്നെ ദശാംശം നൽകി എന്ന് പറയുമ്പോൾ അത്ര ഉയർന്നവനാണ് മൽക്കീസദേക്ക് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഒന്നാം ഭാഗത്ത്. രണ്ടാമത് മൽക്കീസദേക്ക് ബ്ലസ്ഡ് എബ്രഹാം, അത് ഞാൻ പറഞ്ഞു. അബ്രഹാമിനെ മൽക്കീസദേക്ക് അനുഗ്രഹിച്ചു എന്നുള്ളത് വ്യക്തികളുടെ പ്രവർത്തന രീതിയിൽ നിന്നാണല്ലോ അവരുടെ സ്ഥാന വലിപ്പം നിർണ്ണയിക്കുക. ഈ നമ്മളുടെ പ്രത്യേകിച്ച് സ്പിരിച്വൽ ഒരു റംഗത്തില് ഈ അനുഗ്രഹദാതാവ് അനുഗ്രഹിക്കപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠന, അനുഗ്രഹം കൊടുക്കുന്നവൻ അനുഗ്രഹം സ്വീകരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠന. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു, അതുകൊണ്ട് മൽക്കീസദേക്ക് അബ്രഹാമിനേക്കാൾ ഉന്നതനാണ് എന്ന് പറഞ്ഞ് ലേവി മൽക്കീസദേക്കിൽ നിന്ന് എന്ന് പറഞ്ഞാല് ലേവി പോലും മൽക്കീസദേക്കിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചു എന്നും കൂടെ ഒരു അർത്ഥം അതിനുണ്ട്. അപ്പോൾ മൽക്കീസദേക്കിന്റെ ഔന്നത്യത്തെ പറ്റി എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്. എന്നിട്ട് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ മഹാത്മ്യം പ്രസ്പഷ്ടമാക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ പടിയില് ഈ എബ്രായ ലേഖനകർത്താവ് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം അതിനുള്ള പ്രത്യേക രീതികളെല്ലാം രീതിയിലൂടെ ഇനിയും ക്രിസ്തുവിനെ ശ്രേഷ്ഠനായിട്ട് കാണിക്കാൻ പോവുകയാണ്. അതിനുള്ള പടിയിലേക്ക് എബ്രായ ലേഖനകർത്താവ് എത്തിക്കഴിഞ്ഞു. മൽക്കീസദേക്കിന് സാദൃശ്യപ്രകാരമുള്ള അവിടുന്ന് മലാഖമാരെക്കാളും മോശയെക്കാളും ലേവിയ പുരോഹിതന്മാരെക്കാളും എല്ലാം ശ്രേഷ്ഠനാണ്. അഹ്റോന്റെ പുത്രന്മാരെക്കാളും അവിടുന്ന് ഉന്നതനാണ്. മോശയും അഹ്റോനും ഒക്കെ ലേവിയ ഗോത്രക്കാരായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 2:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിയരുടെ മോചന ചരിത്രത്തില് പുരോഹിതനായ അഹ്റോൻ വഹിച്ച പങ്കിനെ ഓർത്ത് ലേവിയ പുരോഹിതരെ അഹ്റോന്റെ പുത്രന്മാരെന്ന് വിളിക്കുമായിരുന്നു എന്നും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഇസ്രായേലിന്റെ മോചന ചരിത്രത്തില് പുരോഹിതനായ അഹ്റോൻ വഹിച്ച പങ്കിനെ ഓർത്തിട്ട് ലേവിയ പുരോഹിതരെ അഹ്റോന്റെ പുത്രന്മാരെന്ന് വിളിക്കുമായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതിനകത്തിനും ഈ 11-12 വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ ഒന്ന് വായിക്കാം. ലേവിയ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴിലല്ല ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹ്റോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? അതായത് 110:4 വാക്യത്തിൽ പറഞ്ഞായിരുന്നല്ലോ, നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് അരുളി ചെയ്തു എന്ന് പറഞ്ഞു. അതിന്റെ ആണയുടെ വചനത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചതാണ്, കുറച്ച് നീ നമ്മളത് പഠിക്കുന്നുണ്ട്. അപ്പോഴേ യേശു ക്രിസ്തുവിനെ ദൈവം ഈ സങ്കീർത്തനം 110:4 തിരിച്ചുകൊണ്ട് ലേവിയ ക്രമപ്രകാരമല്ല, പിന്നെയോ യേശു ക്രിസ്തു വേറൊരു ഗോത്രത്തിലാണ് വന്നു പറഞ്ഞത്. അവൻ ലേവിയ ഗോത്രത്തിലല്ല, അവൻ യഹൂദ ഗോത്രത്തിലാണ്. അപ്പൊ അന്ന് ഒരു ചോദ്യം ഉണ്ടാകും സ്വാഭാവികമായിട്ടും, അന്നത്തെ പുരോഹിത വൃന്ദത്തിന്റെ ഇടയിൽ നിന്ന് യഹൂദ ഗോത്രത്തിൽ വന്നു പറഞ്ഞവൻ എങ്ങനാടാ ലേവിയ പൗരോഹിത്യം കിട്ടുന്നത് എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് നിന്റെ ഒന്നും ലേവിയ പൗരോഹിത്യം അല്ലടാ, പിന്നെയോ യേശു ക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്നത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യ പൗരോഹിത്യമാണെന്ന് പറയാനുള്ള എബ്രായ ലേഖനകർത്താവിന്റെ താല്പര്യം എന്നും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇവിടെ ഇനി ലേവിയ പൗരോഹിത്യത്തിന്റെ ചില കുറവുകളെ പറ്റി എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്. എന്താ കുറവ്? ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴുള്ള ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹ്റോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? ഈ സങ്കീർത്തനത്തിൽ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ തിരുവെഴുത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് യേശു ക്രിസ്തു ലേവ്യനല്ല എങ്കിൽ പോലും, ലേവ്യ പൗരോഹിത്യത്തിലൊന്നും വന്നില്ല എങ്കിൽ പോലും, എനിക്ക് തോന്നുന്നു യേശു ക്രിസ്തു ലേവ്യ ഗോത്രത്തിലാണ് വന്ന് ജനിച്ചിരുന്നതെങ്കിൽ എബ്രായ ലേഖനകർത്താവ് ഇത്രയും കടന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. യഹൂദ ഗോത്രത്തിലായി പോയതുകൊണ്ട് അതിന്റെ വാദഗതികളെ ഖണ്ഡിക്കുവാൻ തക്കവണ്ണമുള്ള എബ്രായ ലേഖനകർത്താവിന്റെ താല്പര്യം കൂടിയാണ് നമ്മളിവിടെ കാണുന്നതെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് പഠിക്കുന്നവരായതുകൊണ്ട് ഞാൻ പറയുക കേട്ടോ. അതുകൊണ്ട് മൽക്കീസേദെക്കിൽ അത് കാരണം ദൈവത്തിന്റെ ഹിതം അങ്ങനെയാണ്. യഹൂദയിൽ നിന്ന് മാത്രമേ, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് മാത്രമേ മുളപൊട്ടി വരാനായിട്ട് പറ്റുള്ളൂ. അതാണ് പ്രവചന നിവൃത്തി. അതാണ്, അതുകൊണ്ടാണ് യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിൽ വന്ന് പിറന്നത്. അത് തന്നെയാണ് ദൈവം ആഗ്രഹിച്ചതും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അങ്ങനെ ആ വാക്യത്തെ പറയുന്നു. 12 വാക്യത്തിൽ പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. അപ്പൊ വളരെ കൃത്യമായി ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അല്ലെങ്കിൽ ലേവ്യായിൽ നിന്നല്ലാതെ യേശു ക്രിസ്തു എങ്ങനെയാ പുരോഹിതനായി തീരുക? അവൻ യാഗം അർപ്പിക്കപ്പെട്ടു, അവൻ കുഞ്ഞാടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ എങ്ങനെ യാഗം അർപ്പിക്കപ്പെട്ടു എന്നൊക്കെയുള്ള സാധാരണ ജനങ്ങളുടെ അന്നത്തെ ചോദ്യത്തിന് കൊടുക്കാനുള്ള എബ്രായ ലേഖന കർത്താവിന്റെ മറുപടിയാണിതെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഇവിടെ പറയുന്ന 12 വാക്യത്തിൽ പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നെ കേൾക്കുന്ന പലരും ഏതെങ്കിലും ഒരു ബന്ധക്കോസുകാരനോ ബന്ധക്കോസുകാരത്തെയോ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ വാക്യം പറഞ്ഞിട്ടുണ്ടാവും. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നിട്ട് പറയുകയാണ്, പിന്നീട് കുറെ വാക്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ട് പറയും, ഈ താഴോട്ട് തന്നെയുള്ള ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അവന് ഒരു പ്രാവശ്യമായിട്ട് യേശു ക്രിസ്തു ബലി അർപ്പിച്ചു, അതുകൊണ്ട് ഇപ്പോഴത്തെ പൗരോഹിത്യം നമുക്ക് ആവശ്യമില്ല. അതായത് പുതിയ നിയമ പൗരോഹിത്യത്തെ ഖണ്ഡിക്കാൻ തക്കവണ്ണം ഈ വാക്യം എടുത്ത് ഉപയോഗിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലും കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഈ പുതിയ നിയമ പൗരോഹിത്യത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യമല്ല എബ്രായ ലേഖനകർ, നമ്മൾ ആഴമായിട്ട് ഇത് പഠിക്കുവാണല്ലോ ഇരുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള അടി യേശു ക്രിസ്തു ലേവ്യ ഗോത്രത്തിൽ നിന്ന് അല്ലാത്തത് കൊണ്ട് ക്രിസ്തുവിനെ പുരോഹിതനായിട്ട് ചിത്രീകരിക്കുകയും വേണം. അതിന് ഏത് വാക്യമാണ്? സങ്കീർത്തനം 110:4 മൽക്കീസേദെക്കിന്റെ കാര്യം എടുത്തിട്ട് അവൻ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമാണ് യേശു പുരോഹിതൻ, യേശുവും പുരോഹിതനാണ് എന്ന് സ്ഥാപിക്കുവാൻ കൂടിയുള്ള എബ്രായ ലേഖന കർത്താവിന്റെ താല്പര്യമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വേണം ഇത് മനസ്സിലാക്കാൻ ഈ 12 വാക്യം. ഈ വാക്യം എടുത്തിട്ട് പലരും നമ്മളോട് അതുകൊണ്ട് പൗരോഹിത്യമൊക്കെ നീങ്ങിപ്പോയല്ലോ എന്ന് ഒക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഞാൻ തൽക്കാലം ഈ ആ നമ്മൾ എബ്രായ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തൽക്കാലം ഞാൻ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പൗരോഹിത്യത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് പിന്നീട് നമുക്ക് ഈ വിഷയത്തെ പറ്റി തുടർന്ന് 12-13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കാം. ഈ പുതിയ നിയമ പൗരോഹിത്യത്തെ പറ്റി നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം, എന്നിട്ട് വേണം ഇത് പഠിക്കാൻ. ഇല്ലെങ്കിൽ മുന്നോട്ട് വരുമ്പോൾ ഓരോ വാക്യങ്ങളും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മളുടെ മനസ്സിൽ ചേറും. അതിനകത്ത് ആദ്യത്തെ ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ ഒരു ചെറിയൊരു വിശദീകരണം കൂടി നൽകിക്കോട്ടെ. ദശാംശം കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് ലേവ്യ 27:30, ആവർത്തനം 14:24, പിന്നെ സെക്കൻഡ് ക്രോണിക്കിൾസ് 2 31:5 വാക്യം, പ്രത്യേകിച്ച് മാലാഖി പ്രവചനം 3:8-10 വാക്യങ്ങളിലൊക്കെ ഈ ദശാംശം കൊടുക്കണം. ഇത് പുരോഹിതർക്ക് അവകാശപ്പെട്ടതാണ്. അവർക്ക് കപ്പയും മാങ്ങായും ചേനയും ഒന്നും കൊടുത്തിട്ടില്ല, അവര് കൃഷി ചെയ്യാനായിട്ട് നിലമൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ എല്ലാം 10% അവർക്ക് കൊടുക്കണം. ദൈവാലയത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരണം. ഈ ലേവ്യർ എന്ന് പറയുന്നത് ദൈവാലയ കാര്യങ്ങളുമായിട്ട് ചേർത്ത് ചിന്തിക്കുന്നവരാണ്, അവര് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ദശാംശം കൊടുക്കണമെന്നാണ് ഈ പഴയ നിയമ വാക്യങ്ങളിതെല്ലാം പറയുന്നത്. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ദശാംശം എന്നുള്ളത് വളരെ കൃത്യമായി 10% തന്നെ കൊടുക്കണം എന്നല്ല പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് 1 കൊരിന്ത്യർ 16:1-2 സഭാകാര്യങ്ങൾക്കായി നിങ്ങൾക്ക് കഴിവുള്ളിടത്തോളം കൊടുക്കണമെന്ന് പറയുന്നത്. സഭാകാര്യങ്ങൾക്കായി നിങ്ങൾക്ക് കഴിവുള്ളിടത്തോളം കൊടുക്കണം. അതുകൂടാതെ 2 കൊരിന്ത്യർ 9:7 പറയുന്നുണ്ട്, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇന്ന് പുരോഹിതര് ചില നിങ്ങൾക്കറിയാലോ, യുഎസിലൊക്കെ ജോലി ചെയ്യുന്നവരാണേലും മറ്റു ജോലികളിലൊക്കെ ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്നവരൊക്കെയാണ്. എങ്കിലും ഈ പൗരോഹിത്യത്തിൽ നിൽക്കുന്നവർക്ക് കഴിവതും നിങ്ങളെല്ലാവും വിധമുള്ള സഹായം മാന്യമായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം അവർ വലിയ ഇവിടുന്ന് സുഭിക്ഷതയോടെ ഭയങ്കരമായിട്ട് അങ്ങനെ വലിയ മാളികയിലൊന്നും ജീവിക്കാനായിട്ടല്ല, എങ്കിലും മാന്യമായിട്ട് അവർക്ക് ജീവിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ അത് സഭയായിട്ടും അതിന്റെ വിവിധ ഓരോ ഇടവുകളുടെ തലത്തിലും ഭദ്രാസന തലത്തിലും ഒക്കെ അത് നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അത് കൂടാതെ ദൈവാലയം പണിയാനായിട്ട് ചിലപ്പം ആവശ്യമുണ്ടാകും, മറ്റ് ദൈവാലയങ്ങളെ നമ്മൾ സഹായിക്കാറുണ്ട്, മറ്റ് തിരുമേനിമാരൊക്കെ വന്ന് നമ്മളുടെ അടുത്ത് നിന്ന് കളക്ഷൻ എടുക്കാറുണ്ട്. അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് ദശാംശം അതിൽ കൂടുതലും കൊടുക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു ദശാംശത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ അടുത്ത ആഴ്ച പറയാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വാക്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചത്. എന്തായാലും ഇത് ചിന്തിക്കുക, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ച് ദൈവത്തിന് കൊടുക്കണമെന്ന് നിശ്ചയിക്കുക. ഒന്നാമത്തെ കാര്യം, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദശാംശത്തെ പറ്റി അതാണ് പറയാനായിട്ടുള്ള കാര്യം. 12-ാം വാക്യമായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പൗരോഹിത്യം നീങ്ങിപ്പോകുന്ന പക്ഷം ന്യായ പ്രമാണത്തിനും കൂടി മാറ്റം വരുവാൻ ആവശ്യം എന്നുള്ളത് ഈ ചേഞ്ച് എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ് നമ്മൾ കാണുന്നത്. ചേഞ്ച്, ഈ ചേഞ്ച് എന്ന് പറഞ്ഞാല് മാറിപ്പോവുക എന്ന് പറയുന്നത് അങ്ങനെ നശിച്ചു പോവുക എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിലാണ്. ലേവിയ പൗരോഹിത്യത്തിൽ നിന്ന് എങ്ങനെയാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം ശ്രേഷ്ഠമായിരിക്കുന്നത്, വ്യത്യസ്തമായിരിക്കുന്നത്, എങ്ങനെയാണ് മാറ്റമുള്ളത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഈ ലേവിയ പൗരോഹിത്യത്തെ പറ്റി ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഈ പൗരോഹിത്യം എന്ന് പറയുന്ന കാര്യം ലേവിയർക്ക് ന്യായ പ്രമാണത്തിലൂടെ കൊടുക്കുന്നതിന് മുൻപേ പൗരോഹിത്യം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പഴയ നിയമത്തില് ലേവിയർക്ക് അവരെ പുരോഹിതരായിട്ട് വിളിച്ചു വേർതിരിക്കുന്നതിന് മുൻപേ പൗരോഹിത്യ ശുശ്രൂഷ നമ്മള് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇത് പലരും ശ്രദ്ധിക്കാത്ത ചില കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. പൗരോഹിത്യം ഈ അഹ്രോനെ അല്ലെങ്കിൽ ലേവിയർക്കോ ന്യായ പ്രമാണത്തിന് മുൻപേ, ന്യായ പ്രമാണം എന്നാ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം, മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് കനാന്റെ ഭൂമിയിലേക്ക് ഇവർ വരുന്ന സമയത്താണ് സീനായ് മരുഭൂമിയിൽ വെച്ച് ദൈവം ന്യായ പ്രമാണം കൊടുക്കുന്നത്. അതിനും മുൻപേ ആ ന്യായ പ്രമാണത്തിലാണ് പിന്നെ ലേവിയരെ എനിക്ക് പുരോഹിതരായിട്ട് വേർതിരിക്കാനൊക്കെ തമ്പുരാൻ പറയുകയൊക്കെ ചെയ്യുന്നത്. അതിന്റെ കാര്യം നമുക്ക് ഇപ്പം പഠിക്കാം. അതിനു മുൻപേ ഇവിടെ പൗരോഹിത്യ ശുശ്രൂഷ നിലനിന്നിരുന്നു എന്ന് തിരിച്ചറിയാം. ഇനി ഗോത്രപിതാക്കന്മാരായ പുരോഹിതന്മാർ അവര് നിരന്തരം യാഗങ്ങൾ അർപ്പിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ ഈ പൗരോഹിത്യ ശുശ്രൂഷ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8:20 Genesis 8:20 അവിടെ നോഹ ജലപ്രളയത്തിന് ശേഷം നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 8:20 നമ്മൾ വായിക്കുന്നു. അപ്പോ ലേവിയർക്ക് പൗരോഹിത്യം കൊടുക്കുന്നതിന് മുൻപേ യാഗപീഠം പണിത് അതിന്മേൽ ഹോമയാഗം അർപ്പിച്ച് പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മളത് നോഹയുടെ കാലത്ത് കാണുന്നുണ്ട്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 13:4 അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനെ ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്ന് അവിടെ അബറാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു എന്ന് കാണുന്നു. അപ്പോൾ അബറാം അബ്രഹാം എന്ന അദ്ദേഹത്തിന് പേര് വരുന്നതിന് മുൻപേ അബറാം സിംഗുലർ ആയിരുന്നു, അപ്പൻ, ഒരു മകന്റെ അപ്പൻ എന്നാണ് അബറാം. അബ്രഹാം എന്ന ദൈവം മാറ്റിയത് പ്ലൂറലാക്കി നീ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്രഹാം എന്നുള്ള പേര് നൽകുന്നത്. ഉൽപ്പത്തി പുസ്തകം 13:4 Genesis 13:4 നമ്മൾ കാണുന്നു അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധന അർപ്പിച്ചു, യാഗപീഠം അവനുണ്ടായിരുന്നു, അപ്പൊ യാഗപീഠത്തിന്മേൽ യാഗം അർപ്പിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നു. ഓരോ ശുശ്രൂഷ ഉൽപ്പത്തി 26:25 Genesis 26:25 അവിടെ അവൻ അവൻ ഇവിടെ പറയുന്ന ഇസ്ഹാക്കിനെ പറ്റിയ മുൻപിലേക്കുള്ള നേരത്തെയുള്ള ഭാഗം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പൊ അബ്രഹാം ദെൻ ഇസ്ഹാക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ജനസിസ് 35:1 അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക, നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. നോക്കുക, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരെല്ലാവരും യാഗപീഠം ഉണ്ടാക്കി അതിൽ ബലി അർപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 1:5 അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ ആളയച്ച് അവനെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകുന്നു. ഇയ്യോബും പൗരോഹിത്യത്തിനടുത്ത് ശുശ്രൂഷ ചെയ്തിരുന്നു എന്ന് നമ്മൾ അവിടെ നിന്ന് വായിക്കുന്നു. അപ്പോൾ ഈ യാഗങ്ങളും ദൈവിക ഉടമ്പടി ഒക്കെ ആയിട്ട് അഭേദ്യമായ സാക്രിഫൈസ് ആൻഡ് കവനന്റ്, ഇത് രണ്ടും അഭേദ്യമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ഈ എബ്രായ ലേഖനത്തിൽ തന്നെ നമ്മൾ ഇനി മുൻപിലേക്ക് പഠിക്കും, 9 പഠിക്കുമ്പോൾ 16-17 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിയുവാൻ ആവശ്യം, മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്, നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നിയമകർത്താവിന്റെ മരണശേഷം, നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിഞ്ഞു വരണം, ആ മരിച്ച ശേഷമാണ് നിയമം സ്ഥിരമാകുന്നത് എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിന് മുമ്പിലേക്ക് വരുമ്പം വായിക്കുന്നുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. എന്തായാലും പഴയ പിതാക്കന്മാരും ലേവിയക്കാർക്ക് പൗരോഹിത്യം കിട്ടുന്നതിന് മുൻപേ യാഗം അർപ്പിച്ചിരുന്നു, പൗരോഹിത്യത്തിനടുത്ത് ശുശ്രൂഷ ചെയ്തിരുന്നു എന്ന് നമ്മൾ കാണുന്നു. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 15:9 അവൻ അവനോട് അബ്രഹാമിനോട് പറയുകയാ, നീ 3 ഒരു പശുക്കിടാവിനെയും 3 ഒരു കോലാടിനെയും 3 ഒരു ആട്ടുകൊറ്റനെയും കുറുപ്രാവിനെയും പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ യാഗത്തിലൂടെ ഞാൻ പറഞ്ഞ സാക്രിഫൈസ് ആൻഡ് കവനന്റ്, ഈ ഒരു കവനന്റിലേക്ക്, ഒരു ഉടമ്പടിയിലേക്ക് വരികയാണ്. ആ ഉടമ്പടി ബന്ധം കൂടി പൗരോഹിത്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുകയായിരുന്നു. അപ്പോൾ ലേവ്യർക്ക് പൗരോഹിത്യം കിട്ടുന്നതിന് മുൻപേ പൗരോഹിത്യ ശുശ്രൂഷ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ കാണുന്നു. അത് അതിന്റെ ഒരു ശ്രേഷ്ഠതയാണ് ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന എബ്രായ ലേഖനകർത്താവ് എടുത്തു പറഞ്ഞത്. നമ്മളത് പഠിച്ചതാണല്ലോ, മൽക്കീസേദെക്കിന്റെ കാര്യമാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 14:18 ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും മീഞ്ഞും കൊണ്ടുവന്നു, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ഈ വാക്യം വളരെ അർത്ഥസമ്പുഷ്ടമാണ് എന്നുള്ളത് ഓർക്കണം. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഈ വാക്യം വീണ്ടും നമ്മളുടെ ശ്രദ്ധയിലേക്ക് വന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമാണ് പൗരോഹിത്യം നടക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, അവിടെ കുഞ്ഞാടിനെയല്ല അർപ്പിച്ചത്, യേശുക്രിസ്തു കുഞ്ഞാടായിട്ട് ലേവ്യ പൗരോഹിത്യം അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചു. എന്നാൽ പിന്നീട് യേശുക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യം മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ആയതുകൊണ്ടാണ് നമ്മൾ അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം നമ്മളിപ്പോൾ പറയുന്ന യാഗം, സ്തോത്രയാഗം, സമാധാനയാഗം, ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അർപ്പിക്കുന്നത് എന്നും കൂടി ഇതിനോട് ചേർത്തൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വാക്യം വളരെ ആത്മസമ്പുഷ്ടമായ ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും മീഞ്ഞുകൊണ്ടും അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ഈ പുരോഹിതൻ എന്നർത്ഥമുള്ള കൊഹേൻ നിങ്ങൾക്കറിയാം, സുറിയാനിയിലും കൊഹനെ എന്നാ ഉപയോഗിക്കുന്നത്. ഈ കൊഹേൻ എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ഇവിടെയാ, 14:18 മൽക്കീസേദെക്കിന്റെ പൗരോഹിത്യം മഹത്തായതും ലേവ്യ പൗരോഹിത്യത്തെക്കാൾ മഹോന്നതവുമാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ആരെയൊക്കെ കണ്ടു, ഗോത്രപിതാക്കന്മാര്, അല്ല അബ്രഹാം മുതലുള്ള പിതാക്കന്മാര് യാഗമർപ്പിച്ചു, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തു. ഇവിടെ മൽക്കീസേദെക്ക് നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യം വീണ്ടും നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നു. മൽക്കീസേദെക്ക് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു. വീണ്ടും ഒരാളെയും കൂടി നമ്മൾ കാണുന്നു, യോബിനെ നമ്മൾ കണ്ടു. അതുകൂടാതെ ഇത്രോയുടെ പൗരോഹിത്യം നമ്മൾ കാണുന്നു. ഇത്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ആരാന്ന്, മോശയുടെ അമ്മായിപ്പന. പുറപ്പാട് പുസ്തകം 18:1 എക്സോഡസ് 18:1 നമ്മൾ കാണുന്നത് മിദ്യാനിലെ പുരോഹിതനായി മോശയുടെ അമ്മായിപ്പനായി ഇസ്രോ അത് കേട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോ പിന്നെ അതുകൂടാതെ 18:12 എക്സോഡസ് 18:1-12 അത് രണ്ടും ഞാനിപ്പോ പറയുന്നത്. മോശയുടെ അമ്മായിപ്പനായ ഇസ്രോ ദൈവത്തിന് ഹോമയാഗവും ഹനനയാഗവും കഴിച്ചു. അഹ്റോനും ഇസ്രയേൽ മൂപ്പന്മാരെല്ലാവരും വന്ന് മോശയുടെ അമ്മായിപ്പനോടുകൂടെ ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിച്ചു. നോക്കൂ, മോശയുടെ അമ്മായിപ്പനായ ഇസ്രോ പുരോഹിതനായിരുന്നു എന്നും അയാള് ദൈവത്തിന് ഹോമയാഗവും ഹനനയാഗവും കഴിച്ചു എന്നും പുറപ്പാട് 18:1-12 നമ്മൾ വായിക്കുകയാണ്. ഇനിയും നമ്മളധികം ശ്രദ്ധിക്കാത്തതും എന്നാൽ വളരെ ശ്രേഷ്ഠവുമായ മറ്റൊരു പൗരോഹിത്യം കൂടി പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണണം. ദൈവം നമുക്കത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. ഈ പെന്തക്കോസ്തുകാരുടെ ചിന്താഗതികൾക്ക് മറുപടി പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. ലേവ്യരിൽ മാത്രമല്ല പൗരോഹിത്യം, അതിന് മുൻപേ പൗരോഹിത്യം ഉണ്ടായിരുന്നു എന്ന് ശ്രമിക്കാനായിട്ടാണ്, അത് അത് തെളിയിക്കാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് ഓർപ്പിക്കും. ഇത്രയും നേരം കണ്ടത് പിതാക്കന്മാർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, നോഹ, യോബ്, മൽക്കീസദേക്ക് ഒക്കെ അവർക്കൊക്കെ പൗരോഹിത്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം ലേവ്യയ്ക്ക് മുമ്പേ ഉള്ളതാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇനി ഒരു കൂട്ടരാണ് ആദിജാതന്മാരുടെ പൗരോഹിത്യം. ആദിജാതന്മാരുടെ പൗരോഹിത്യം അത് പുറപ്പാട് പുസ്തകം 19:5 നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് 19:5 ദൈവം ജനത്തെ വിടുവിച്ചതിന്റെ 3-ാം മാസം സീനായ് മരുഭൂമിയുടെ താഴെ വെച്ച് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. പുറപ്പാട് 19:5 എക്സോഡസ് 19:5 ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ജനം അത് ഏറ്റുപറഞ്ഞു. യഹോവ കൽപ്പിച്ചതൊക്കെയും ചെയ്യുമെന്നും ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിന്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. ദൈവം ഇസ്രായേൽ ജനതയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ഈ പുറപ്പാട് ഉത്സവത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സാക്രിഫൈസും കവനന്റുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ദൈവം തന്നെ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്. ഇത് ഈ ഈ വാക്യം നമ്മൾ പല പ്രാവശ്യം നേരത്തെ കണ്ടിട്ടുള്ളതാ, പുറപ്പാട് 19:5-6 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെ എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഈ വാക്യമാണ് പിന്നീട് പത്രോസ് എടുത്ത് ഉപയോഗിക്കുന്നത്. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു എന്ന് പത്രോസ് എടുത്ത് കോട്ട് ചെയ്തിരിക്കുന്നത് ഈ ഭാഗമാണ്. ഇത് പല പ്രാവശ്യം നേരത്തെ പല ക്ലാസ്സുകളിൽ ഞാൻ വിശദമാക്കി തന്നിട്ടുള്ളതാണ്. അപ്പോൾ ദൈവം അന്ന് ഇസ്രായേൽ മക്കളോട് മുഴുവൻ ഒരു ഉടമ്പടിയിലേക്ക് വരുന്നു. എന്തിനു വേണ്ടി? ഈ സാക്രിഫൈസ്, ഈ യാഗമർപ്പിക്കാൻ. നിങ്ങളൊരു പുരോഹിത രാജ്യത്വമായിരിക്കും, വിശുദ്ധ ജനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ മുഴുവൻ ആ പൗരോഹിത്യ നൽവരത്തിലേക്ക് കൊണ്ടുവരികയാണ്. വീണ്ടും പുറപ്പാട് 13:2 നമ്മൾ വായിക്കുന്നത് 13:2 എന്തായിരുന്നു? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ മക്കളുടെ ഇടയിൽ, ഞാനിപ്പോ 19 പറഞ്ഞത്, അതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. 13:2 ഇപ്പം കോട്ട് ചെയ്യാൻ പോകുന്നത്. 13:2 ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനെ ഒക്കെയും എനിക്ക് ശുദ്ധീകരിക്കാം, അതെനിക്കുള്ളതാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പൊ ആദിജാതന്മാരെ, കടിഞ്ഞൂലുകളെ ദൈവത്തിന് കൊടുക്കണം. 22:28 നിന്റെ പുത്രന്മാരിൽ ആദിജാതെ എനിക്ക് തരണം. ദൈവിക പദ്ധതിയിൽ അവിടുന്ന് ഗോത്രപിതാക്കന്മാരുടെ പൗരോഹിത്യം നിലനിർത്തി ആദിജാതന്മാരെ പൗരോഹിത്യത്തിൽ വേർതിരിച്ചു. അതിനുവേണ്ടിയാണ് തന്നെയല്ല അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും മഹാപുരോഹിത വേല ഏൽപ്പിച്ചു അന്ന്. 28:1 നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം 28:1 നിന്റെ സഹോദരനായ അഹ്റോനെയും അവന്റെ പുത്രന്മാരെ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. ഇവിടെങ്ങും ലേവിയ പൗരോഹിത്യത്തെ കുറിച്ചൊന്നും ഇതുവരെയും പരാമർശനം വന്നിട്ടില്ല. അപ്പോൾ ഓരോ ഭവനത്തിലും ആദിജാതന്മാരുടെ പൗരോഹിത്യം, അതായത് ആദിജാതന്മാരെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് ആ പൗരോഹിത്യം ദൈവം സ്ഥാപിച്ചിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നോഹ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഇയ്യോബ്, ഇവിടെ നമ്മൾ കാണുന്നു ആദിജാതന്മാര്, സർവോപരി എബ്രഹാം ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നു മൽക്കീസദേക്കിന്റെ ശ്രേഷ്ഠമായ പൗരോഹിത്യം ഒക്കെ കാണുകയാണ്. ഇതിലൂടെയെല്ലാം ദൈവം പൗരോഹിത്യം നൽകിയിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആദിജാതന്മാർക്ക് ഒരു പൗരോഹിത്യം കൊടുത്തു. ഇനി എന്തുകൊണ്ടാണ് ലേവ്യരെ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് നമുക്ക് പഠിക്കാം. ലേവ്യരെ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ കാര്യം, ഈ അഹറോന്റെ തലമുറയില് അഹറോനെ മഹാപുരോഹിതനും കൂടി ആക്കുകയാണ് കേട്ടോ. അങ്ങനെ മഹാപുരോഹിത വേലയിൽ ഏൽപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഹറോനെ അവന്റെ പുത്രന്മാരെയും മഹാപുരോഹിത വേല ഏൽപ്പിച്ചു. അതാണ് 28:1 പറഞ്ഞത്, നിന്റെ സഹോദരനായ അഹറോനെയും അവന്റെ പുത്രന്മാരെ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് അടുത്തു വരുത്തുക എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ അഹറോന് ഒരു കുഴപ്പം പറ്റിപ്പോയി. അങ്ങനെ ആദിജാതന്മാരുടെ പൗരോഹിത്യത്തിൽ അഹറോനെയും പ്രധാന പുരോഹിതനായിട്ട് വെച്ചുകൊണ്ട് തിരുവനന്തപുരാൻ അനുഗ്രഹം കൊടുത്തപ്പോഴ് അഹറോന് പറ്റിയ അവസ്ഥ എന്തായിരുന്നു? ആദാമിന് സംഭവിച്ച ഒരു പതനം പോലെ ആ തലമുറയ്ക്ക് മുഴുവൻ പറ്റിയ അബദ്ധമാണ്. മോശ ന്യായപ്രമാണം മേടിക്കാനായിട്ട് 40 ദിവസം മോശ കാണാതിരുന്നപ്പം ജനം എന്നാ പറഞ്ഞു? ഞങ്ങളുടെ മുന്നിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ വാർത്തുണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോ അഹറോൻ എന്നാ പറഞ്ഞു? ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ കാതലും കഴുത്തലും എല്ലാം ഇങ്ങ് എടുത്തു. അതുകൊണ്ട് ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ നിർമ്മിച്ച് വിഗ്രഹാരാധനയിലേക്ക് വീണുപോയി. ഇതാണ് അവരുടെ പ്രശ്നം. അഹറോനിൽ നിന്നൊക്കെ പൗരോഹിത്യം എടുത്തു കളയാനായിട്ടുണ്ടായ പ്രശ്നം ഇതാണ്. മെത്രാജനായിട്ടിരിക്കുന്ന അഹറോൻ, ജനങ്ങളെ അനുഗ്രഹീതമായി നയിക്കേണ്ട അഹറോൻ ജനങ്ങളുടെ താളത്തിനൊത്തുതുള്ളി. ദൈവനമ്പുരാന് കോപം ഉണ്ടായി. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സ്വർണ്ണ കാളക്കുട്ടിയെ മോശ എറിഞ്ഞു വന്ന് കൽപ്പലക ഉടച്ചു കളഞ്ഞു. അതിനുശേഷം കാളക്കുട്ടിയെ തീ വെച്ച് ചുട്ട് മൊത്തം കൊണ്ട് അതിന്റെ ചാരം എടുത്തിട്ട് വെള്ളം കലക്കി ജനങ്ങളെല്ലാം കുടിപ്പിച്ചപ്പോഴാണ് ദൈവകോപം അവരിൽ നിന്ന് മാറിയത് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തോടുകൂടി ദൈവിക നിയമത്തെ അവർ തകർത്തു. അതോടുകൂടി ദൈവം അവരിൽ നിന്ന് ആദിജാതന്മാരുടെ പൗരോഹിത്യം നീക്കിക്കളഞ്ഞു. ഇവിടെ പൗരോഹിത്യം നീങ്ങി മറ്റൊരു പൗരോഹിത്യം സ്ഥാപിച്ചു. അപ്പോൾ ഇത്രയും നേരം ദൈവനമ്പുരാനിൽ ഒരു പൗരോഹിത്യം കൊടുത്തിരുന്നു, ആദിജാതന്മാരുടെ പൗരോഹിത്യം. ആ പൗരോഹിത്യം നീങ്ങിയിട്ട് പുതിയ ഒരു പൗരോഹിത്യം നൽകുകയാണ്. അതാണ് ലേവ്യ പൗരോഹിത്യം. എന്താണ്? യഹോവയോട് ഉറച്ചു നിന്ന് സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിക്കാതെ ഈ ലേവ്യര് മാറി നിന്നു. ലേവ്യ ഗോത്രത്തിൽ ഈ ചില കുടുംബ മഹിമ എന്നൊക്കെ പറയത്തില്ലേ, എടാ എന്റെ കൊച്ച അങ്ങനെ ചെയ്യത്തില്ല, അവൻ തറവാട്ടി പറഞ്ഞവനാന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ലേവ്യരുടെ അന്നത്തെ ഒരു ഗുണമായിരുന്നു, അവര് ഈ സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിക്കാതെ അവർ മാറി നിന്നു. സത്യദൈവത്തെ മാത്രമേ ആരാധിക്കൂ, യഹോവയെ മാത്രമേ ആരാധിക്കൂ എന്ന് ഉറച്ചു നിന്നു. എന്തെല്ലാം ബാക്കി നാടെതിരെ എല്ലാം ഓടിക്കോട്ടെ, അമേരിക്കയിൽ എന്തും സംഭവിച്ചോട്ടെ, കാനഡയിൽ എന്തും സംഭവിച്ചോട്ടെ, പക്ഷെ ഞാൻ ജീവിക്കേണ്ട ഒരു ജീവിതശൈലി ഉണ്ടെന്ന് തിരിച്ചറിയുന്നവന് അതിൽ നിലനിൽക്കാനായിട്ട് പറ്റും. എന്നാൽ ഈ ലേവ്യരെ ദൈവനമ്പുരാൻ പൗരോഹിത്യം ഏൽപ്പിക്കുകയാണ്, യാഗവിധികൾ ഏൽപ്പിക്കുകയാണ്. ദൈവം ഇസ്രായേലിനെ രാജകീയ പുരോഹിത വംശമായിട്ട് അനുഗ്രഹിച്ചു. തൊട്ടു മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ ഇസ്രായേലിനെ മുഴുവൻ രാജകീയ പുരോഹിത വംശമായിട്ട് അനുഗ്രഹിച്ചു. എന്നാൽ അവരിൽ നിന്ന് ഒരു പ്രത്യേക ഗോത്രത്തെ, പ്രത്യേക അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ സ്പെഷ്യൽ പ്രീസ്റ്റ്ഹുഡിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ മുഴുവൻ പുരോഹിത വർഗമാണെന്നാ പറയുന്നത്, എല്ലാവരും പുരോഹിത വർഗമാണ് ശരിയാ, പക്ഷെ നിങ്ങളിൽ നിന്ന് ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ തക്ക വണ്ണം രണ്ടേ ഞാൻ ലേവ്യരെ വേർതിരിക്കുകയാണെന്ന് പറഞ്ഞ് ദേവനപുരാൻ വേർതിരിച്ചു. അങ്ങനെ ലേവ്യ പൗരോഹിത്യം ആദിജാതന്മാരുടെ പൗരോഹിത്യത്തിന് പകരമായി എന്ന് നമ്മൾ കാണുന്നു. വീണ്ടും ചില ആശയങ്ങൾ കൂടി ഞാൻ പറയാം, അല്പസമയം 10 മിനിറ്റും കൂടി നമുക്കുള്ളത് കൊണ്ട്. സംഖ്യാപുസ്തകം 3:12 നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഇപ്പൊ ഞാൻ പറഞ്ഞതിന് വിശദീകരണം നൽകാൻ പോവാ. സംഖ്യാപുസ്തകം 3:12 Numbers 3:12, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പിറക്കുന്ന എല്ലാ കടിഞ്ഞൂലിനും പകരം ഞാൻ ലേവ്യരെ ഇസ്രായേൽ മക്കളിൽ നിന്ന് എടുത്തിരിക്കുന്നു, ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. കണ്ടോ, വളരെ വ്യക്തമായിട്ട് യഹോവയാൻ ദൈവം തന്നെ കൽപ്പിക്കുന്നു. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പിറക്കുന്ന എല്ലാ കടിഞ്ഞൂലിനും പകരം ഞാൻ ലേവ്യരെ ഇസ്രായേൽ മക്കളിൽ നിന്ന് എടുത്തിരിക്കുന്നു, ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. വീണ്ടും 45 വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കളിൽ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേവ്യരെയും അവരുടെ മൃഗങ്ങൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെ എടുക്കുക, ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം, ഞാൻ യഹോവയാകുന്നു എന്ന് പറഞ്ഞ് ആദിജാതന്മാരുടെ പൗരോഹിത്യത്തിൽ നിന്ന് ലേവ്യർക്ക് പുതിയൊരു പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ പഴയ പൗരോഹിത്യത്തിന്റെ ഒരു ചേഞ്ച്, ഒരു മാറ്റം നൽകി ലേവ്യർക്ക് ഈ പൗരോഹിത്യം നൽകുകയാണ്. അപ്പൊ പുരോഹിതനമായ പൗരോഹിത്യം മാറി പുതിയ പൗരോഹിത്യം നിലവിൽ വന്നു. അത് ഉറപ്പിച്ചത് രക്തം തളിക്കുന്നതിലൂടെയായിരുന്നു. അങ്ങനെയാണ്, രക്തം തളിച്ചിട്ടാണ്, എല്ലാവരെയും രക്തം സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് ഈ പൗരോഹിത്യം ആ കവനന്റിലേക്ക്, സാക്രിഫൈസും കവനന്റും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞത്. അതൊരു വലിയ വിഷയമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കേണ്ട കാര്യമില്ല. പഠിച്ചു വരുമ്പോഴാ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഈ ഈ കവനന്റ് എന്നുള്ള ഒരു കാര്യം. പിന്നീട് ഈ പിന്നെ നമ്മൾ പൗരോഹിത്യം വീണ്ടും കാണുന്നുണ്ട് മുന്നോട്ട് വരുമ്പോ. ഇപ്പൊ ലേവിയ ഗോത്രത്തെ തന്നെയാണല്ലോ പുരോഹിതരായിട്ട് നിയമിച്ചിരിക്കുന്നത്. അന്ന് ഈ എബ്രായ ലേഖനം എഴുതുന്ന സമയത്ത് ഇസ്രായേൽ മക്കള്, പ്രത്യേകിച്ച് യഹൂദന്മാര് വളരെ ശക്തമായിട്ട് പറഞ്ഞു, എടവേ ഈ ലേവ്യയിലല്ല, ലേവ്യക്കാർക്കല്ലാതെ എങ്ങനെയാ പൗരോഹിത്യം കിട്ടുക? അത് കാരണം യേശു പൗരോഹിതനാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോഴാണല്ലോ മൽക്കീസദേക്കിന്റെ യഹൂദ ഗോത്ര അല്ലെങ്കിൽ ലേവ്യ ഗോത്രത്തിൽ അല്ലാതിരുന്ന പിന്നെ അല്ലെങ്കിൽ വംശാവലി ഒന്നും പറഞ്ഞിട്ടില്ലാത്ത, ഏത് ഗോത്രമാണെന്ന് പറഞ്ഞിട്ടില്ല, അപ്പന്റെ അമ്മയുടെ കാര്യം അറിയാൻ മേലാത്ത, അവൻ എങ്ങോട്ട് പോയി എന്നറിയാൻ മേലാത്ത, എന്നാൽ ജനമനസ്സുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ള മൽക്കീസദേക്ക്, ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ് ആയിരുന്നു മൽക്കീസദേക്കിന്റെ എന്ന് അന്ന് യഹൂദ ജനം വിശ്വസിച്ചിരിക്കെ എബ്രായ ലേഖന കർത്താവ് വളരെ കൃത്യമായി ലേവ്യ ഗോത്രത്തിൽ നിന്നല്ല എങ്കിലും യേശു ക്രിസ്തു ദേണ്ടേ യഹൂദയിൽ നിന്നാണ് വിളിച്ചു വേർതിരിക്കപ്പെട്ടതെങ്കിലും യേശു ക്രിസ്തു മഹാപുരോഹിതൻ തന്നെയാണ് ഏത് ക്രമപ്രകാരം, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്ന് എബ്രായ ലേഖന കർത്താവ് അവതരിപ്പിക്കുന്നത്. ഇനി ഈ ലേവ്യരെ ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേവ്യരെ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ചില പൗരോഹിത്യ ശുശ്രൂഷയും കൂടി നമ്മൾ കാണുന്നുണ്ട്. പൗരോഹിത്യം ലേവ്യരിൽ മാത്രമല്ല നിലനിന്നിരുന്നെന്നും ഒരേ സമയം ലേവ്യ പൗരോഹിത്യത്തിന് സമാന്തരമായിട്ട് രാജാവും അഭിഷിക്തനുമായ ദാവീദ് 1 ശമൂവേൽ 6:17 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. രാജാവും അഭിഷിക്തനുമായിരുന്നു ദാവീദ്, 1 ശമൂവേൽ 6:17-18. എന്താ അവിടെ കാണുന്നേ? അവർ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു, ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിന്റെ നടുവിൽ അതിന്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ദാവീദ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു തീർന്ന ശേഷം അവൻ ജനത്തെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. അപ്പോ ലേവ്യ ഗോത്രത്തിൽ അല്ലാതിരിക്കുന്ന ദാവീദ്, ദാവീദ് ദേണ്ടിവിടെ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുത്ത് അത് നിർവഹിക്കുകയാണ്, ജനത്തെ അനുഗ്രഹിക്കുകയാണ്. അപ്രകാരം അഭിഷിക്തനായവൻ രാജാവും പുരോഹിതനും പ്രവാചകനുമായി ക്രിസ്തുവിന്റെ പൂർവ്വപിതാവായ ദാവീദ് ഇപ്രകാരം പാടി. അതാണ്, എന്നിട്ടാണ് ഈ ദാവീദ് തന്നെയാ പാടി 110-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ, നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുഭവിക്കുകയുമില്ല എന്ന് പറയുന്നത്. തനിക്കും കൂടി ആ നിലവരം കിട്ടിയിരിക്കുന്നു എന്നൊരു അർത്ഥം ദാവീദ് ഈ സങ്കീർത്തനം ഉച്ചരിക്കുമ്പോൾ ഒരുപക്ഷെ ദാവീദിന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. നീ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ യാഗം അർപ്പിച്ചത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ദൈവം നൽകിയിരിക്കുന്ന പൗരോഹിത്യമാണെന്നുള്ള പറയുവാനുള്ള ദാവീദിന്റെ വ്യഗ്രതയും നമ്മൾ അവിടെ ഒരുപക്ഷെ കണ്ടേക്കാം. അതിനുശേഷം ഇസ്രയേലിലെ രാജാവും പുരോഹിതനുമായ വ്യക്തികള് യൂദാരാഷ്ട്രത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നതായി നമുക്ക് ദിവചനത്തിൽ വായിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ലേവ്യ പുരോഹിതന്മാരുടെ ശുശ്രൂഷയിൽ മാറ്റം വരുന്നതായിട്ടും നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. അക്കാലത്ത് യഹോവ, ആവർത്തന പുസ്തകം 10:8 ഞാൻ വായിക്കുന്നു, 10:8 Deuteronomy 10:8. അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടകം ചുമപ്പാനും ഇന്ന് വരെ നടന്നു വന്നതുപോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ലേവ്യ പുരോഹിതന്മാരുടെ ശുശ്രൂഷ, ഇത്രയും നാളുണ്ടായിരുന്ന ആദിജാതന്മാരുടെ ശുശ്രൂഷയിൽ നിന്ന് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ലേവ്യ പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ഏൽപ്പിക്കുക. അതാ കൊടുത്ത മാറ്റമാണ് ഇനിയും പറയാൻ പോകുന്നത്. എന്താണ് ലേവ്യ പുരോഹിതന്മാര് ചെയ്യാനായിട്ട് ദൈവം നിശ്ചയിച്ച കാര്യങ്ങള്? ഒന്ന്, ആവർത്തന പുസ്തകം 10:8 ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കണം, ഇന്ന് വരെ നടന്നു വന്നതുപോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനുമായിട്ട് വേർതിരിച്ചു. അതിനകത്ത് വേർതിരിച്ചു എന്നുള്ള സെറ്റപ്പ് പാട്ടെന്നും ശുശ്രൂഷ ചെയ്യുവാന്ന് വെച്ചാൽ മിനിസ്റ്റർ എന്നുമാണ് കാണുന്നത്. ഇത് വളരെയേറെ വിചിന്തനം ആഗ്രഹിക്കുന്നതായ വാക്യങ്ങളാണ്, സെറ്റപ്പ് പാട്ട്, മിനിസ്റ്റർ എന്നിങ്ങനെയുള്ള വാക്കുകൾ. അത് പിന്നീട് നമുക്ക് അതിനെപ്പറ്റി പഠിക്കാം. എന്നാൽ പിന്നീട് ലേവ്യക്കാരോട് ദൈവം വീണ്ടും കൽപ്പിക്കുന്ന കാര്യം, വർഷങ്ങൾക്ക് ശേഷം ഇവരിങ്ങനെ ഊടാടി സഞ്ചരിക്കുകയാണ്, എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ദൈവം ജനത്തിന് സ്വസ്ഥത നൽകിയപ്പോൾ, അവരുടെ രാജ്യം സുസ്ഥിരമായി തീർന്നപ്പോൾ, ദാവീദ് ഈ ലേവ്യരുടെ ശുശ്രൂഷയിൽ മാറ്റം വരുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 1 ദിനവൃത്താന്തം 16:7 First Chronicles 16:7 ദൈവത്തോടുള്ള വീണ്ടെടുപ്പിന്റെ നന്ദി സ്തോത്രയാഗമായി അർപ്പിപ്പാനായിട്ട് ദാവീദ് കൽപ്പിക്കുന്നു. ആ വീണ്ടെടുപ്പിനെ പറ്റിയുള്ള നന്ദി ചോടാ എന്ന സ്തോത്രയാഗം എന്നുള്ളതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചോടാ സ്തോത്രയാഗമായിട്ട് അർപ്പിക്കാൻ ദാവീദ് കൽപ്പിക്കുന്നു. ഒന്ന് ദിനവൃത്താന്തം 16:7 105 സങ്കീർത്തനം ഈ സമയത്ത് പാടിയതാണെന്നും കൂടി നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. അപ്പോഴാണ് ദാവീദ് 105 സങ്കീർത്തനം കൂടി പാടിയത് എന്ന് മാത്രം ഓർപ്പിക്കുന്നു. വിശദമായിട്ടൊന്നും ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ലേവിയർക്ക് കൊടുത്തിരിക്കുന്ന കൃത്യമായിട്ട് അവരെ എന്തൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചു എന്ന് നമ്മൾ കാണുകയാണ്. വീണ്ടും ഒന്ന് ദിനവൃത്താന്തം 16:37 ലേവ്യന്മാരായ ആസാഫിനെയും അവന്റെ സഹോദരന്മാരെയും 24 ഗ്രൂപ്പുകളായിട്ട് 24/7 24 മണിക്കൂർ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒന്ന് ദിനവൃത്താന്തം 16:37 പിന്നെ അതിനകത്ത് തന്നെ പറയുന്നൊരു കാര്യം, നിത്യം ആരാധനയ്ക്കായി അവരെ വേർതിരിച്ചു. തമീദ് എന്നുള്ള TAMID തമീദ് എന്നുള്ള ഹീബ്രു പദവ ഉപയോഗിച്ചേക്കുന്നേ എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ, നിത്യമായി സനാതനമായി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണത് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവം പഴയ ഉടമ്പടിയുടെ ദൈവാലയ ആരാധന ക്രമത്തിന് ആരംഭമായിട്ട് ദൈവസന്നിധിയിൽ ദേവന്മാർ നിത്യ ആരാധന നടത്തണമെന്ന് ദാവീദിലൂടെ നിർണയിച്ചു. വീണ്ടും 41 പേരുവരം പറഞ്ഞ് യഹോവയ്ക്ക് അവന്റെ ദയ എന്നേക്കുമുള്ളത് ഇങ്ങനെ സ്തോത്രം ചെയ്യാനായിട്ട് നിയമിച്ചു. അവർ ചെയ്യേണ്ട കാര്യമൊക്കെ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തില് 16:41 ഓരോരുത്തരുടെയും പേരുവരം പറഞ്ഞിട്ട് യഹോവയ്ക്ക് അവന്റെ ദയ എന്നേക്കുമുള്ളത് ഇങ്ങനെ സ്തോത്രം ചെയ്യാൻ നിയമിച്ചു. 42 ഈ സ്തോത്രം ദിവ്യ സംഗീതത്തിലൂടെ അവര് ഒത്തിരി സംഗീതോപകരണങ്ങളൊക്കെ ഉപയോഗിക്കണം. അങ്ങനെ ദിവ്യ സംഗീതത്തിലൂടെ ഈ ആരാധന നടത്തണമെന്ന് ലേവിയരെ നിത്യ ആരാധനയ്ക്കായിട്ട് വേർതിരിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് സമയം ഇവിടെ ഏകദേശം അവസാനിക്കുന്നത് കൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ, ലേവിയ പൗരോഹിത്യത്തിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കണം. ഇച്ചിരി സമയമെടുത്താലും വേണ്ടുകയില്ല. ഈ പത്രക്കോസുകാര് ഇനി നമ്മളെ കയറി അറ്റാക്ക് ചെയ്യാനായിട്ട് ഇടയാകരുത് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നത്. ഇത് പഠിച്ചു പോകുന്നത് നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഞാൻ ചെയ്യുന്ന ഉറപ്പാണ് എന്നുള്ള ബോധ്യത്തോടുകൂടിയും ചെയ്തു പോകുമ്പോൾ നമുക്ക് ഗിൽറ്റ് ഫീലിംഗ് ഒന്നും ഇല്ലാതെ ദൈവസന്നിധിയിൽ ആരാധന അണയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഇന്ന് പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ, ദൈവത്തിന്റെ സന്നിധിയിൽ മൽക്കീസേദെക്ക് ശ്രേഷ്ഠനായിരുന്നു, എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു, ലേവിയ പൗരോഹിത്യത്തിൽ നിന്ന് മാറി എന്താണ് മൽക്കീസേദെക്കിന് ശ്രേഷ്ഠത എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ലേവിയ പൗരോഹിത്യത്തിൽ നിന്ന് മാറി അതിനു മുൻപേ ഉള്ള പൗരോഹിത്യ ക്രമങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതിന്റെയും കൂടി ശ്രേഷ്ഠത പഠിച്ച് നമുക്ക് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലേക്ക് വരികയും ഇന്ന് സഭയിൽ ആചരിക്കുന്ന പൗരോഹിത്യം എന്തെന്നുള്ളതെന്ന് പഠിക്കുകയൊക്കെ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. അടുത്ത ആഴ്ച ഞാൻ ഓർക്കുന്ന കാര്യം, ഇതിന്റെ ബാക്കി ദിവ്യ പൗരോഹിത്യത്തിന്റെ കാര്യവും അതിന്റെ പൂർണ്ണത യേശു ക്രിസ്തുവിലാകുന്നു എന്നുള്ളതും, അതുകൂടാതെ നമ്മൾക്ക് വലിയ സംശയമുള്ള ഒരു പാട്ടാണ്, ആദ്യാചാര്യത്വം കൈ കൊണ്ട ഹറോൻ മോശയോടൊന്നിച്ച് കറിയായി കതു നൽകി മോശ കറിയായോ യോഹന്നാൻ കർത്താവിനും കർത്താതൻ ശ്രീഹന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്കേകി ശ്രീഹന്മാർ. ഈ പാട്ട് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ്. അതിന്റെ ഒരു വിശദീകരണം കൂടി അടുത്ത ആഴ്ച തന്നാൽ കൊള്ളാമെന്ന് ദൈവത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ചത്തെയും ക്ലാസ്സിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് സിലബസിലുണ്ടായിരുന്ന പാർട്ട് ഏകദേശം ഒരു 10-20 മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ക്രിസ്തു നിത്യ പുരോഹിതനായിട്ട് എബ്രായ ലേഖന കർത്താവ് നമ്മളെ വരച്ചു കാട്ടുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തോട് എന്ത് താദാത്മ്യമാണ് ഇന്നത്തെ പൗരോഹിത്യത്തിനുള്ളത്, അതോ പൗരോഹിത്യം എല്ലാം നീങ്ങിപ്പോയോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കുന്നു. കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ദയവായി ബലഹീനനായ എന്നെയും കൂടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷെ അച്ഛന് ഇത്ര ഭംഗിയായ കാര്യങ്ങൾ വരച്ചു കാട്ടി ഒരു പടം പോലെ ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കുന്നത്, ദൈവത്തിന്റെ സ്തോത്രം. ഇത്രയും നല്ല ഒരു ഒരു പഠിപ്പിക്കാൻ കഴിവുള്ള അച്ഛനെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഈ സമയത്ത് കാണാം, വ്യാഴാഴ്ച കാണാം.
ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള അമ്മിന്റെ തിരുനാമത്താൽ ഞങ്ങൾ നീ കാത്തുകൊള്ളണം. രക്ഷിതാവായ പുത്ര ഏമുള്ള ശ്രീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണം. ശുദ്ധമുള്ള റൂഹ, പരിശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ക്ഷമിച്ചുകൊണ്ടാണ് ദൈവമായ കർത്താവേ, ആരോഗ്യം കാരൊക്കെ എല്ലാ സമയത്തും എന്റെ ദൈവത്തിന്റെ ഇറങ്കിൽ ഞങ്ങളെ മറച്ചുകൊണ്ടാണ് മേ ശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസ്തവാസം കൂട്ടായ്മേ ഞങ്ങളെല്ലാവരുടെ മേലും കർത്താവെ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടുകൂടി സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ഭദ്രാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഞങ്ങളെല്ലാവരുടെയും കുടുംബങ്ങളോടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടും ഞങ്ങളുടെ പ്രായമായവരോടും ഞങ്ങളെല്ലാവരുടെയും ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.